Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
சந்தோகியம் பஞ்சமாத்தியாயம் நாமகண்டம் பாஷ்யமான தத் யைத்தம் இதுஹு എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആരാണോ തത് ഈ ആരാണോ ഇത്തം ഇപ്രകാരം ഇതു ഉപാസിക്കുന്നത്, ഗൃഹസ്ഥാനം ഏതു അനിത്തം ഇത കേവല ഇഷ്ടാകൃത്തദത്ത പരാസ്തി ധൂമാദിന ചന്ദ്രൻ ഗച്ഛതീതി വക്ഷ്യതി കഥം അവഗമ്യതേ ഇത്തം ഇതി ഗൃഹസ്ഥായ ഉച്ചന്തേ നന്ദി. ഇവിടെ ഭാഷകാരം പറയുന്നത് തദ്യ ഇത്തം ഇതു പറഞ്ഞു. ഇവിടെ എന്താണ് പഞ്ചാഗ്നിയെ കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചാഗ്നികൾ, ആ പഞ്ചാഗ്നികളിൽ ആഹൂതി സമർപ്പിക്കുക, ഇതെല്ലാം മാനസിക ഭാവനകളാണ്. അതുകൊണ്ട് ഇതിന് ഉപാസന എന്ന് പറയുന്നു, കൽപ്പന. ഇത് കർമ്മത്തോട് ചേർന്ന് വരുന്നതാണെങ്കിലും ഇത് ബാഹ്യമായി അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമല്ല, മനസ്സിൽ ഭാവന ചെയ്യണം. അതുകൊണ്ട് ഇതിന് ഉപാസന എന്ന് പറയുന്നത് ഭാവന അല്ലെങ്കിൽ ധ്യാനമാണ്. ഇത് ആരാ അനുഷ്ഠിക്കേണ്ടത്? പറയുന്നത് ഗൃഹസ്ഥന്മാരാണ് ഈ പറയുന്ന ഉപാസന ചെയ്യേണ്ടത്. അതിനോട് ചോദിച്ച് കഥം അവഗ്യം ഇത് യുദ്ധം ഇതിൽ ഗൃഹസ്ഥയെ ഉച്ചന്തിനാണ് ഗൃഹസ്ഥാനം ഏതു അനിത്തം ഇത, ഗൃഹസ്ഥന്മാരിൽ തന്നെ ഇത്തരം ഉപാസന ചെയ്യാത്തവരുണ്ട്, അവരാണ് അനിത്തം വിധ എന്ന് പറയുന്നത്. കേവല ഇഷ്ടാപൂർത്ത ദത്തപരാഹ, അവർ കേവല ഇഷ്ടാപൂർത്ത ദത്ത കർമ്മങ്ങൾ ചെയ്യുന്നു. അതിനെ കുറിച്ച് ഇനി വിശദീകരിക്കും. തേ ധൂമാദിനാ ചന്ദ്രൻ ഗച്ഛന്തി, അവർ ധൂമ മാർഗത്തിലൂടെ ചന്ദ്രലോകത്ത് പ്രാപിക്കുന്നു. ഇരുപക്ഷരി നിങ്ങൾ പിതൃലോകത്ത് പ്രാപിക്കുന്നു എന്നിനി പറയുന്നുണ്ട് അടുത്ത്. ഏച്ച അരണ്യോപലക്ഷിതാഹ വൈഖാനസാഹ പരിവ്രാജകാശ്ച ശ്രദ്ധ തപൈത്യുപാസതേ തേഷാഞ്ച ഇത്തം വിദ്ധി സഹ അർച്ചരാജനാഗമനം ഭക്ഷ്യതി. ഇനി അടുത്ത് പറയും. ഈ ചൈമേ അരണ്യ ശ്രദ്ധ തപൈത്യുപാസതേ മന്ത്രത്തിന്, ഈ ച അരണ്യേ വനത്തിൽ, വനം ഇവിടെ രണ്ട് ശബ്ദം പ്രയോഗിക്കുന്നു, ഒന്ന് അരണ്യം മറ്റൊന്ന് ഗ്രാമം. ഗ്രാമം എന്ന് പറയുന്നത് ഗൃഹസ്ഥന് ഉദ്ദേശിച്ചു. അരണ്യം എന്ന് പറയുന്നത് ആരാണ്? വൈഖാനസ പരിവ്രാജകാസ്ഥ, ഗ്രാമത്തെ ഉപേക്ഷിച്ച് പോകുന്നവർ. ഒരു വൈഖാനസന്മാരെന്ന് പറയുന്നത് വാനപ്രസ്ഥൻ. പരിവ്രാജകൻ എന്ന് പറയുന്നത് സന്യാസിമാരെ തന്നെ, പക്ഷെ സന്യാസിമാരിൽ തന്നെ ഒരു വിഭാഗക്കാർ വ്യാഖ്യാനത്തിൽ പറയും ത്രിദണ്ഡികളും. എന്നുവെച്ചാലും ഉപാസന സന്യാസിമാരെല്ലാം എല്ലാവരും തത്വജ്ഞാനത്തിലല്ല, തത്വജ്ഞാനത്തിലല്ലാതെ ഉപാസകന്മാരായ പരിവ്രാജകന്മാരും ഉണ്ടായിരുന്നു മുമ്പ്. അവരെയാണ് പരിവ്രാജകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. തത്വജ്ഞാനം എല്ലാവർക്കും സാധ്യമല്ല, പക്ഷേ വീട് ഉപേക്ഷിക്കുന്നു, പരിവ്രജനം ചെയ്യുന്നു, ചില ഉപാസനകൾ ചെയ്യിച്ചുകൊണ്ട് ഇന്നും അങ്ങനെയാണ് കാണുന്നത്. അവരാണ് ഇവിടെ പരിവ്രാജകന്മാരെന്ന് പറയുന്നത്. ശ്രദ്ധ തപൈത്യുപാസതേ, ശ്രദ്ധ തപസ് ഉപാസിക്കുന്നു, ശ്രദ്ധയോടുകൂടി അവരനുഷ്ഠിക്കുന്നു. ദേശാഞ്ച ഇത്തം വിദ്ധി സഹ, അവർക്കും എന്ത് വരുന്നു? ഈ പറയുന്ന ഗൃഹസ്ഥന്മാരെ പോലെ തന്നെ അർച്ചരാദിനാഗമനം, അർച്ചരാദി മാർഗത്തിലോട്ടുള്ള ആഗമനം. അത് പക്ഷേ പാരിശേഷ്യ ശേഷിക്കുന്നുണ്ട്. അഗ്നിഹോത്രാദി സംബന്ധ, അഗ്നിഹോത്രാഹൂതി സംബന്ധ, അഗ്നിഹോത്രം ഗൃഹസ്ഥനാണ് സന്യാസിക്കല്ല, പരിവ്രാജകനല്ല, വാനപ്രസ്ഥനല്ല. അഗ്നിഹോത്രത്തെ കുറിച്ചിവിടെ പറയുന്നു. അഗ്നിഹോത്രത്തിന്റെ ഭാവനയാണ് ഇവിടെ പഞ്ചാഗ്നിവിദ്യ എന്ന് പറയുന്നത്. അതുകൊണ്ടും ഗൃഹസ്ഥയോ ഗൃഹിന്റെ യുദ്ധം ഇതു, അതുകൊണ്ട് ഇവിടെ യുദ്ധം ഇതു എന്ന് പറഞ്ഞിരിക്കുന്നത് ഗൃഹസ്ഥന്മാരെയാണ്. ബ്രഹ്മചാരണോപ്യ ഗ്രഹീതാഹ ഗ്രാമശ്രുത്യ അരണ്യശ്രുത്യ ജാനപലക്ഷിത വിദ്യന്തി കഥം പാരിശേഷ്യ സിദ്ധി. പക്ഷെ ഇവിടെ ബ്രഹ്മചാരികളെ വിട്ടല്ലോ, അവരെ പറഞ്ഞില്ലല്ലോ. ഇവ പറയുന്നു വൈഖാനസൻ പരിവ്രാജകൻ, രണ്ടുപേരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശേഷിക്കുന്ന ഗൃഹസ്ഥനാണ്. പരിവ്രാജകനും വാനപ്രസ്ഥനും വേണ്ടി അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ യുദ്ധം ഇത് എന്ന് പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനാണെന്ന് പറഞ്ഞു ഭാഷകാരൻ. ചോദിക്കുന്നു അതെങ്ങനെ പറയാൻ പറ്റും, ബ്രഹ്മചാരികളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടോ? ബ്രഹ്മചാരനൊക്കെ അഗ്രഹീത ഗ്രാമശ്രുത്യ അരണ്യശ്രുത്യ അനുപലക്ഷിത. ബ്രഹ്മചാരിയെ ഗ്രാമശ്രുതി കൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ബ്രഹ്മചാരി ഗുരുകുലത്തിൽ കഴിയുന്ന ആളാണ്. ഗ്രാമശ്രുതി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭാര്യ സഹിതനായി കഴിയുന്ന ഗൃഹസ്ഥനെയാണ്. അരണ്യശ്രുതി അവിടെ എന്താണോ, ഒന്നുകിൽ അത് പരിവ്രാജകനായിരിക്കണം, അല്ലെങ്കിൽ വാനപ്രസ്ഥനായിരിക്കും. ഇതിലൊന്നും പെടാത്ത ആളാണ് ബ്രഹ്മചാരി, ഗുരുകുലത്തിൽ കഴിയുന്നതാണ്. എന്താ ചാനുപലക്ഷിത വിദ്യന്റെ അവരിവിടെ പരാമർശിച്ചിട്ടില്ലല്ലോ കഥം പരിശേഷ്യ സിദ്ധി. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്ന ഗൃഹസ്ഥനാണെന്ന് ഇങ്ങനെ തീരുമാനിക്കാം, ബ്രഹ്മചാരിയെ സ്വീകരിച്ചുകൂടെ എന്നാണ് ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തിൽ ഇവിടെ സംശയിക്കുന്നത്. അങ്ങനെ ശരിയാകും നേഷദോഷ. പുരാണ സ്മൃതി പ്രാമാണ്യാ ഊർധ്വരേതസാം നൈഷ്ഠിക ബ്രഹ്മചാരിണാം ഉത്തരേണ അര്യമ്ണ പന്ഥ പ്രസിദ്ധ. ബ്രഹ്മചാരികൾ രണ്ടു കൂട്ടരുണ്ട്. ഒന്ന് നൈഷ്ഠിക ബ്രഹ്മചാരി, അയാൾ ഒരിക്കലും ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നില്ല, ഭാര്യാസമേതനായി ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്ന ഊർധ്വരേതസ് എന്ന് പറയുന്നു. ബ്രഹ്മചാരിയുടെ പര്യായ ശബ്ദമാണ്. ഗ്രഹധർമ്മത്തെ അവർ സ്വീകരിക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ളവരും അവരാണ് നൈഷ്ഠിക ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത്. അവർക്ക് ഉത്തരേണ അരേമണ പന്ഥ പ്രസിദ്ധ, ഉത്തരമാർഗത്തിലൂടെ. ഉത്തരായണ മാർഗ ശ്രേഷ്ഠമായ മാർഗമാണ്, അതിലൂടെയുള്ള യാത്ര അത് പ്രസിദ്ധമാണ്. അവർ ആ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. അതഹ തേവി അരണ്യവാസി വി സഹ ഗമിഷ്യന്തി. അതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു, അരണ്യവാസി പരിപ്രാജകനെ പോലെയും വാനപ്രസ്ഥനെ പോലെയും. അത് മുമ്പ് ഒരു ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നത് ആരാണോ, ഗുരുകുലത്തിൽ തന്നെ താമസിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവര്. ഗുരുകുലത്തിൽ വിദ്യ സ്വീകരിക്കുന്നതിനാണ് പോയത്, പക്ഷെ ഗുരുകുലം വിടുന്നില്ല, അവിടെ തന്നെ താമസിക്കുന്നു. അത് നൈഷ്ഠിക ബ്രഹ്മചാരി, ഒരരണ്യവാസി എന്ന് പറയാൻ പറ്റത്തില്ല. വാനപ്രസ്ഥന അരണ്യവാസിയാണ്, പരിവ്രാജകനുമാകാം. പരിവ്രാജകനിൽ പല വിഭാഗക്കാരുണ്ട്, അതിൽ അരണ്യവാസികളുണ്ട്. പക്ഷെ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാഷകാരൻ പറയുന്നത് ഗുരുകുലം വിടുന്നില്ല, മരണം വരെ ഗുരുകുലത്തിൽ കഴിയുന്നു. അവർക്കും എന്താണ്, ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനമാണ്. ഉപകുർബാണാകാസ്തു സ്വാധ്യായ ഗ്രഹണാർത്ഥ ഇതിന വിശേഷ നിർദ്ദേശാർഹ. ഇനി വേറൊരാളുണ്ടല്ലോ ഉപകുർബാണ ബ്രഹ്മചാരികൾ, അവരെ ഗുരുകുലത്തിൽ ചെയ്യുന്നതിനു വേണ്ടി ചെല്ലുന്നത് സ്വാധ്യായ ഗ്രഹണാർത്ഥം, വേദാധ്യയനത്തിന് വേണ്ടിയാണ്. അവർ വേദാധ്യയനം കഴിഞ്ഞിട്ട് അവർ മടങ്ങിപ്പോകുന്നു, ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു. അപ്പൊ അവരെയും ഗൃഹസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. അവർ നൈഷ്ഠിക ബ്രഹ്മചാരി സ്വീകരിക്കുന്നതിനല്ല ഗുരുകുലത്തിൽ വരുന്നത്. ഉപകുർബാണ കാസ്തു സ്വാധ്യായ ഗ്രഹണാർത്ഥം, ഒരു സ്വാധ്യായ ഗ്രഹണത്തിന് വേണ്ടിയാണ് ഇതിന് വിശേഷ നിർദ്ദേശാർഹ. അതുകൊണ്ട് അവരെ വിശേഷ നിർദ്ദേശിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇവിടെയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, സ്ത്രീകളുടെ കാര്യം പരിഗണിക്കുന്നില്ല. എല്ലാ ചർച്ചകളും പുരുഷന്മാരെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ നിർണയിക്കുന്നത്? നൈഷ്ഠിക ബ്രഹ്മചാരികൾ, അവർക്ക് ഉപാസനയുടെ ആവശ്യമില്ല. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആ ധർമ്മം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഗൃഹസ്ഥന്മാര് അവര് പഞ്ചാഗ്നിനിത്യ പോലെയുള്ള ഉപാസനകൾ, അല്ലെങ്കിൽ ഭാഷകാരൻ പറയും സഗുണം ബ്രഹ്മോപാസനം, അത് സ്വീകരിക്കുന്നുണ്ട്. സഗുണ ബ്രഹ്മോപാസനം എന്ന് പറയുമ്പോൾ നമ്മളെന്ന് പറഞ്ഞു വരുന്ന രീതിയിലല്ല. സഗുണ ബ്രഹ്മോപാസന എന്ന് പറയുമ്പോൾ നമ്മളിന്ന് ധരിക്കുന്ന എന്താണ്? ബ്രഹ്മത്തെ ശിവനായിട്ടോ വിഷ്ണുവായിട്ടോ അങ്ങനെയൊക്കെ ഉപാസിച്ച സഗുണ ബ്രഹ്മോപാസനം. ഭാഷകാരൻ അതല്ല പറയുന്നു. അത്തരം ഉപാസനകളൊക്കെ ഭാഷകാരം പറയുന്ന ദേവതോപാസന, ശിവനെ വിഷ്ണുവിനെ ഒക്കെ ഉപാസിച്ച അതല്ല ദേവതോപാസന. സവണ ബ്രഹ്മ ഉപാസന എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞു, ശ്രുതിയിൽ പറയുന്ന മുമ്പ് പറഞ്ഞല്ലോ, ഹിരണ്യസ്മശ്രു ഹിരണ്യകേശ ആപ്രണഥ എന്നെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ച ഹിരണ്യഗർഭോപാസന, അതാണ് ഇവിടുത്തെ സഗുണബ്രഹ്മ. ഇവിടുത്തെ അല്ല, ഭാഷകാരൻ ഇവിടെയല്ല സഗുണബ്രഹ്മോപാസന എന്ന് പറയുന്നു. അവിടെയല്ല യേശ അക്ഷിണി പുരുഷോദ്ദേശ്യത്തെ ഉപകൗശല വിദ്യയിൽ മുമ്പ് പറഞ്ഞപ്പോ പറഞ്ഞു, ഈ അക്ഷിയിൽ കാണുന്ന പുരുഷൻ അത് തന്നെയാണ് ആദിത്യമണ്ഡലത്തിലുള്ള പുരുഷൻ. ആ പുരുഷനെ കുറിച്ചാണ് മുമ്പ് ഒരു ഭാഗത്ത് വിശദീകരിച്ചത്, കപ്യാസം പുണ്ഡരീകമിവ എന്നെല്ലാം പറഞ്ഞു. ആ ഹിരണ്യഗർഭോപാസനയെ ഭാഷകാരൻ സവണബ്രഹ്മോപാസനയെന്ന് പറയുന്നു, അല്ല നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിൽക്കാലത്ത് ഓരോരുത്തർ പറയുന്ന രീതിയിൽ ഗുണങ്ങളുള്ള ഈശ്വരൻ, ആ ഈശ്വരനെ ഉപാസിക്കുന്ന സവണബ്രഹ്മോപാസന എല്ലാം പിൽക്കാലത്ത് വന്നതാണ്. ഭാഷ്യത്തിൽ അങ്ങനെ പറയുന്നത്, ഭാഷ്യത്തിൽ സർവത്ര പറയുന്നത് ഒന്ന് വൈദികമായ ഉപാസനകൾ, അല്ലാതെ തന്നെ പറയുന്ന ദേവത ഉപാസനകൾ. വൈദിക ഉപാസനയിലാണ് സഗുണ ബ്രഹ്മ ഉപാസന. സഗുണ ബ്രഹ്മം എന്ന് പറയുന്നത് ഹിരണ്യഗർഭനാണ്. അതാണ് പറഞ്ഞ ആദ്യത്തെ കാണുന്ന പുരുഷൻ അത് തന്നെയാണ് ചക്ഷുഷുള്ള പുരുഷൻ, അങ്ങനെ ധ്യാനിക്കുക, അത് ഹിരണ്യഗർഭ ഉപാസന. അപ്പൊ സഗുണ ബ്രഹ്മ ഉപാസനയുടെ ഫലവും പറയുന്നത് എന്താണ്? ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഫലം. ഭാഷ്യത്തിന്റെ കാലം വളരെ കഴിഞ്ഞപ്പോ ഭാഷ്യത്തിന്റെ ആശയങ്ങളിൽ പിൽക്കാലത്ത് വന്ന പലരുടെ ആശയങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് അതിനൊക്കെ പിന്നീട് കാഴ്ചപ്പാട് മാറിയത്. പിന്നീട് ഉപനിഷത്തിന് വ്യാഖ്യാനിച്ചവര് ദ്വൈത ആചാര്യന്മാര് രാമാനുജനും മറ്റും സഗുണ ബ്രഹ്മ ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദ കല്യാണ ഗുണനിധിയായ വിഷ്ണുവിനെ ഉപാസിക്കുന്നതാണ്. അത്തരം ഒരു ഉപാസനയല്ല ഇവിടെ അദ്വൈതത്തിൽ. അദ്വൈതം എന്ന് പറയുമ്പോൾ ഭാഷ്യകാരന്റെ അദ്വൈതം. അദ്വൈതം തന്നെ പിൽക്കാലത്ത് വന്നു വന്ന് ഓരോ ആചാര്യന്മാർക്ക് ഓരോ അദ്വൈതമായിട്ടുണ്ട്. ഭാഷ്യകാരൻ പറയുന്ന സഗുണ ബ്രഹ്മ ഉപാസന ഹിരണ്യഗർഭ ഉപാസന, അതാണ് അദ്വൈതത്തിലെ മുഖ്യമായ സഗുണ ബ്രഹ്മ ഉപാസന. പിൽക്കാലത്ത് വന്ന ഭാഷ്യകാരന്മാരെല്ലാം ഈ ഭാഷ്യത്തെ ആശ്രയിച്ച് തന്നെയാണ് ഭാഷ്യം. എല്ലാവരും ശങ്കരാചാര്യം വിമർശിക്കുന്നവർ പോലും ശങ്കരാചാര്യർ പറഞ്ഞ അർത്ഥങ്ങളെ പിന്തുടർന്നാണ് ഭാഷ എഴുതിയിരിക്കുന്നത്. ഈ പദങ്ങളുടെ അർത്ഥം ഇതെല്ലാം ഒട്ടുമിക്കാറും ഈ ഭാഷ്യത്തെ അനുസരിച്ച് തന്നെയാണ് അവരുടെയും ഭാഷ എഴുതിയിരിക്കുന്നത്. മുഖ്യമായ കാര്യങ്ങളിൽ അവർ ശങ്കരാചാര്യരോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമെങ്കിലും ഭാഷ്യം ശങ്കര ഭാഷ്യം തന്നെ, എന്നുവെച്ചാൽ പദാർത്ഥവും മറ്റും ഇത് തന്നെ സ്വീകരിച്ചിരുന്നു. ഇതേ ഭാഷ്യത്തെ ആശ്രയിച്ചിട്ട് ശങ്കരാചാര്യർ അവർ ഖണ്ഡിക്കുന്നു. അവിടെ അവർ സഗുണ ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ അതിന് മാറ്റമുണ്ട്, വിഷ്ണു ഒന്നും മറ്റു മാറ്റി വിഷ്ണുവെന്നോ രാമനെന്നോ കേൾക്കുന്നതാണ്. നമ്മളിന്ന് അങ്ങനെ ധരിച്ചിരിക്കുന്നവർ. അതൊക്കെ ഈ ദ്വൈത വ്യാഖ്യാനങ്ങളൊക്കെ വിശേഷമെന്ന ആശയങ്ങളാണ്. പക്ഷികാരൻ പറയുന്നത് സഗുണ ബ്രഹ്മോപാസന, ഹിരണ്യഗർഭോപാസന, അത് പലതരത്തിൽ പറയുന്നുണ്ട്. വൈദികമാണ്, വൈദികമായ ഉപാസന. അതുകൊണ്ട് ഉപകുർവാണ് ബ്രഹ്മചാരി, വേദാധ്യയനത്തിന് ഗുരുകുലത്തിൽ താമസിക്കുന്ന ആള് പിന്നീട് ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിക്കുന്നു. ഗൃഹസ്ഥധർമ്മത്തിൽ അവർ ഇത്തരം ഉപാസന ചെയ്തു കഴിഞ്ഞാൽ, ഈ ഉപാസനയാകാം അല്ലെങ്കിൽ പിന്നെ സഗുണ ബ്രഹ്മ ഉപാസനയാകാം, അതായത് ഹിരണ്യ ഉപാസനയാകാം, ഇതിന്റെ എല്ലാം ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണ് ഉത്തരായണ മാർഗത്തിലൂടെ. പറയുന്നു, നന്ന് ഊർധ്വരേജസ്വം ചെയ്ത് ഉത്തരമാർഗപ്രതിപത്തി കാരണം പുരാണസ്മൃതി പ്രമാണി ദിഷ്യതേ ഇത്ഥം ഇത്വം അനർത്ഥം പ്രാപ്തം. പറയുന്നു, അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരിയും ബ്രഹ്മലോകത്തെ പ്രാപിക്കുകയാണ്. ഊർധ്വരേജസ്വം എന്ന് വെച്ചാൽ നൈഷ്ഠിക ബ്രഹ്മചാരി, അവരെ ഉത്തരമാർഗപ്രതിപത്തി, അവരെ ഉത്തരമാർഗത്തെ പ്രാപിക്കുകയാണെങ്കിൽ എങ്ങനെ പുരാണ സ്മൃതി പ്രാമാണ്യ, പുരാണങ്ങളെ സ്മൃതികളും എല്ലാം അതിന് പ്രമാണമാണ്. അതിന് ഉദ്ദേശിക്കുന്നത് പക്ഷുകാരന്റെ മനസ്സിലിരിക്കുന്നത് ഭീഷ്മരുടെയും മറ്റു ഉദാഹരണം. ഭീഷ്മന് ബ്രഹ്മലോകത്ത് പ്രാപിച്ചു എന്ന് പറയും. എന്തുകൊണ്ട് ഊർധ്വരേതസ്ഥ നൈഷ്ഠിക ബ്രഹ്മചാരി? അതാണ് പുരാണ സ്മൃതി പ്രാമാണ്യ ഈശ്വരേ. അങ്ങനെയാണെങ്കിൽ ഇത്ഥം വിത്തു അനർത്ഥകം പ്രാപ്തം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന പഞ്ചാഗ്നി വിദ്യയും മറ്റും അനർത്ഥകമാകും. അതിന്റെ ആവശ്യമില്ലല്ലോ. നൈഷ്ഠിക ബ്രഹ്മചര്യം കൊണ്ട് തന്നെ ഒരാൾക്ക് ബ്രഹ്മലോകത്തെ പ്രാപിക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപാസനയുടെ ആവശ്യമില്ല എന്നാണെങ്കിൽ എന്നാ ഗൃഹസ്ഥാൻ പ്രതി അർത്ഥവത്വമാകും. ഈ ഉപാസന പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടാണ്, അഗ്നിഹോത്രികൾ. അവർ ഉപാസനയോടെ ചെയ്തു കഴിഞ്ഞാൽ അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചര്യം എന്ന് പറയുന്നതാണ് വെറും ആശ്രമധർമ്മമാണ്. അതൊക്കെ ആശ്രമങ്ങളാണ്, ബ്രഹ്മചര്യം, ഗർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ആശ്രമധർമ്മം സ്വീകരിക്കുന്നതുകൊണ്ട് മാത്രം ബ്രഹ്മലോകത്തെ പ്രാപിക്കാം. ആർക്ക്? പരിവ്രാജകനും നൈഷ്ഠിക ബ്രഹ്മചാരിക്കും. അതിനു വേണ്ടിയിട്ട് അവർ പ്രത്യേകിച്ച് ഉപാസനകളോ ഒന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ധർമ്മത്തെ സ്വീകരിച്ചാൽ മതി. ധർമ്മം എന്ന് പറയുന്ന എന്താണ്? ആ ആശ്രമധർമ്മം. ആശ്രമത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും ഒക്കെ ഉണ്ടല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരി ഇന്ന രീതി ജീവിക്കണം, പരിവ്രാജകൻ ഇന്ന രീതി ജീവിക്കണം എന്ന് പറയും. അത് വിധിപ്രകാരം അതിന് പിന്തുടർന്നു കഴിഞ്ഞാൽ വേറെ ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല, ബ്രഹ്മലോകത്തെ പ്രാപിക്കും. പക്ഷെ ഗൃഹസ്ഥൻ അതുപോലെ, ഗൃഹസ്ഥൻ ബ്രഹ്മലോകത്തെ പ്രാപിക്കണമെങ്കിൽ ഉപാസന സ്വീകരിച്ചത് ഗൃഹസ്ഥധർമ്മത്തെ മാത്രം സ്വീകരിക്കുന്നുണ്ട് പറ്റത്തില്ല. ഈ ഗൃഹസ്ഥ അനിത്ഥം വിധവ തേഷാം സ്വഭാവതോ ദക്ഷിണോ ധൂമാദി പന്ത പ്രസിദ്ധ. കേവലം ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചു, ഭാര്യ സമേതനായി ജീവിക്കുന്നു, ഗൃഹസ്ഥധർമ്മത്തിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ. അനിത്ഥം വിധ, പക്ഷെ ഉപാസനയില്ല. അഗ്നിഹോത്രം ചെയ്യുന്നുണ്ട്, ഉപാസനയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാലോ കേശാം സ്വഭാവതോ ദക്ഷിണോ ധൂമാദിപ്പന്ത. അവർ സ്വാഭാവികമായിട്ടും ഉത്തരായണത്തിലൂടെ അല്ല, ദക്ഷിണായനത്തിലൂടെ പോകുന്നു, പിതൃലോകത്ത് പ്രാപിക്കുന്നു. അവർ പിതൃലോകത്ത് പ്രാപിക്കുന്നു, പിതൃലോകത്ത് കഴിയുന്നു. അവരെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രാദ്ധം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നത്, പിതൃലോകത്ത് പ്രാപിക്കുന്നവർ. അങ്ങനെ അവർ ശരിയായ രീതിയിൽ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്നു, പക്ഷെ കർമ്മികളായിരുന്നു, അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, ഉപാസനയൊന്നും ചെയ്തില്ല. വൈദിക ധർമ്മം അനുസരിച്ച് ജീവിച്ചു. അവർ മരിച്ചു കഴിഞ്ഞാൽ പിതൃലോകത്തും, അവരെയാണ് ഈ പിതൃക്കളെന്ന് പറയുന്നത്. സാധാരണ മനുഷ്യൻ അടുത്ത് പറയും ജായസ്വം പ്രിയസ്വം, ചത്തു കഴിഞ്ഞാൽ അടുത്ത് കാക്കയെ പട്ടിയോ പൂച്ചയായിട്ടൊക്കെ ജനിക്കും, അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യം പിതൃകർമ്മം എന്നല്ലേ പറയുന്നത്, പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന. അത് രണ്ടു തരക്കാരുണ്ട്, പിതൃലോക നിവാസികൾ, അവര് കൽപ്പാദി മുതൽ പിതൃലോകത്തിൽ തന്നെ പൂർവ്വജന്മങ്ങളുടെ ഉപാസനം ഉണ്ട് അവിടെ എത്തുന്നത്. ചിലരങ്ങനെയല്ല, ഈ ജന്മത്തിൽ വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർ അവർ പിതൃലോകത്തിൽ എത്തിച്ചില്ല, അല്ലാത്തൊരു പോകത്തില്ല. അവിടെ ഇന്ന് ഇപ്പൊ പിതൃകർമ്മം ചെയ്ത ഇവരെയൊക്കെ പിതൃക്കൾ എവിടെയാണെന്ന് ആർക്കറിയാം? ആരായിരുന്നു വൈദിക ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നു? അങ്ങനെ അല്ലാത്തവർക്ക് അവിടെ എത്താൻ ഒക്കത്തില്ല. പിന്നെ എത്തുന്നവരെ കുറിച്ച് അടുത്ത് പറയും, എത്തുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. പുരാണ സ്മൃതി പ്രാമാണ്യ കുറഞ്ഞ പക്ഷം സ്മാർത്ഥമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കണം, അനുഷ്ഠിച്ചതിന് അവിടെ എത്താം. അവർ പിതൃലോകത്തിൽ എത്തിച്ചേരും, അവരുടെ ഉദ്ദേശമാണ് മറ്റു കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതാണ് സന്യാസി മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധം പോലെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അവർ പിതൃലോകത്തിലെത്തുന്നില്ല, എത്താത്തവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. ഇനി സന്യാസി ധർമ്മത്തിൽ ജീവിക്കണം, ആശ്രമധർമ്മം തത്വജ്ഞാനിയൊന്നും ആയില്ല, വേണ്ട. അവർ ബ്രഹ്മലോകത്തിലെത്തി ചെയ്യുന്നു, അവിടെ പിന്നെ പിതൃകർമ്മത്തിന്റെ ആവശ്യമില്ല. ഈ സന്യാസത്തിൽ വന്നു, പക്ഷെ ധർമ്മത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല. അവർ പിന്നെ അടുത്ത ജന്മത്തിൽ പട്ടിയ പൂച്ചയൊക്കെ ആയിട്ടായിരുന്നു ജനിക്കുന്നത്, അവർക്ക് വേണ്ടി പിതൃകർമ്മം ചെയ്യേണ്ട കാര്യമില്ല. ഏതൊരുത്തി നോക്കിയാലും ശരി, സന്യാസിക്ക് പിതൃകർമ്മത്തിന്റെ ആവശ്യമില്ല. മരണാനന്തരമുള്ള ഒരു കർമ്മവും സന്യാസിയെ സംബന്ധിച്ച് ആവശ്യമില്ല. സന്യാസിക്ക് അത് ചെയ്യുന്നതിന് ആരും അവകാശികളുമില്ല, മറ്റുള്ളവരത് ചെയ്യേണ്ട കാര്യമില്ല. ഗൃഹസ്ഥ അനിത്ഥം വിധ, ഗൃഹസ്ഥന്മാർ അനിത്ഥം വിധ, ഇങ്ങനെയുള്ള ഇതൊന്നും ചെയ്യുന്നില്ല, ഉപാസനയൊന്നും ചെയ്യുന്നില്ല. തേഷാം സ്വഭാവത്തോ ദക്ഷിണോ ധൂമാതിപ്പന്ത പ്രസക്ത, അവർ സ്വാഭാവികമായിട്ടും ദക്ഷിണായന മാർഗത്തിലൂടെ പോകും. തേഷാം യുദ്ധം വിധു സഗുണം വ അന്യധർമ്മ വിധു, ഇനി സഗുണബ്രഹ്മത്തെ ഉപാസിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന മറ്റു തരത്തിലുള്ള ഉപാസനകൾ. അവര് എല്ലാം ചെയ്യുന്നു, അവർ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു. അത് ഇത് അസ്മിൻ ശവ്യം കുറവന്തി ഇത് ഇതിനർച്ചക്ഷമേ വൈദ്യലിംഗം അത് ഉത്തരായണത്തെ ഗച്ഛന്തി. അവരെ സംബന്ധിച്ച് ഗൃഹസ്ഥന്മാർ, അവരെ സംബന്ധിച്ച് അന്ത്യേഷ്ടി കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താണോ, ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ച് അന്ത്യേഷ്ടി കർമ്മം ചെയ്യണം, അഗ്നിഹോത്രിക്ക് അവിടെ അന്ത്യേഷ്ടി കർമ്മം ചെയ്യണം. അവർ ഉപാസിക്കുന്ന അഗ്നിയെ കൊണ്ട് തന്നെ അവരെ ശവത്തെ ശരീരത്തെ ദഹിപ്പിക്കുന്നു കർമ്മം, അതാണ് അന്ത്യേഷ്ടി കർമ്മം. അഗ്നിദാഹം എന്ന് പറയുന്നത് ഇവിടെ പ്രചാരത്തിലായത് അത് ആ രീതിയിലാണ്. വെറുതെ കത്തിക്കുകയല്ല, അഗ്നിഹോത്രി ഉപാസിക്കുന്ന അഗ്നി, അതുകൊണ്ട് തന്നെ അഗ്നിഹോത്രിയെ ദഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് യാവജ്ജീവൻ മരണം വരെ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്നു, അവസാനമായിട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അസ്മിനൈഷ്ഠിക ബ്രഹ്മചാരിയാണെങ്കിലോ അയാൾ അഗ്നിഹോത്രം ചെയ്യുന്നില്ല, അയാൾ ആശ്രമം ഒക്കെ സ്വീകരിച്ച് ആശ്രമധർമ്മത്തെ മാത്രം പാലിക്കുന്നു. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഉപാസനയാകാം, പക്ഷെ ബ്രഹ്മലോകപ്രാപ്തിക്ക് വേറൊന്നിന്റെ ആവശ്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ശവ്യം കർമ്മ എന്നുവെച്ചാൽ ശവദാഹം പോലെ, അതിനോട് ചേർന്ന് വരുന്ന കർമ്മങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ ആളില്ലല്ലോ. നൈഷ്ഠിക ബ്രഹ്മചാരി ഇത് ചെയ്യേണ്ടത് സന്താനമാണ്, പുത്രനാണ് ചെയ്യേണ്ടത്. വനേഷ്ഠിയ ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ അവിടെ പുത്രനല്ല, ഈ ശവകർമ്മം ചെയ്യുന്നതിന് ആളില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നില്ല, വേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് അധ യത് ചെയ്യുക അസ്മിൻ സർവം കുർവന്തി ഏതി എന്ന ചെയ്യാതിരുന്നാലും എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരി ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ പരിപ്രാജകൻ വാനപ്രസ്ഥൻ പുത്ര അതിങ്ങളെ ഉപേക്ഷിച്ചു പോകും, മരിക്കുന്നു, അവിടെ ആരാ പുത്രകർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ ഇനി പരിപ്രാജനത്തിന് പോകും, എന്നെ ഉപേക്ഷിച്ച് പരിപ്രജനം പോയി. അവിടെ ഈ ശവ്യകർമ്മം ചെയ്യുന്നതിന് അഗ്നിയില്ല, അഗ്നി ഉപേക്ഷിച്ചു. എവിടെയെങ്കിലും മരിച്ചു വീഴുന്നു, അവിടെ ആരാ ചെയ്യുന്നു? അപ്പോ വാനപ്രസ്ഥൻ, പരിപ്രാജകൻ, നൈഷ്ഠിക ബ്രഹ്മചാരി മൂന്ന് പേരെ സംബന്ധിച്ചും ഈ ശവകർമ്മം ചെയ്യുന്നതിനുള്ള അവസരങ്ങളില്ല. ആരെങ്കിലും കൂടെ തന്നെ എങ്ങനെയെങ്കിലും ദഹിപ്പിച്ചപ്പുറം, തന്നെ പാസ് അഗ്നി കൊണ്ടിങ്ങനെ ദഹിപ്പിക്കണം, എന്നാലേ അത് ശവ്യകർമ്മമാവും. അപ്പൊ അതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് അവർക്ക് വേണ്ട ഇത് ആ കർമ്മത്തിന്റെ ആവശ്യമില്ല. അവരുടെ ആശ്രമധർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ഉപാസന കൊണ്ടോ രണ്ടിലേതെങ്കിലും ഒന്നുകൊണ്ട് ഉത്തരേണത്തെ ജയിച്ചിട്ടുണ്ട്, അവർ ഉത്തരായണ മാർഗത്തിലൂടെ പോകുന്നു, ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. ഊർധ്വരേതസാം ഗൃഹസ്ഥാനുജ സമാന ആശ്രമത്തെ ഊർധ്വരേതസാം ഏവ ഉത്തരേണ പഥാഗമന ഗൃഹസ്ഥാനാം ഇതി നയുക്തം അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യേ ച സതി. ഇവിടെ ഒരു ചോദ്യമാണ് ധർമ്മം എന്തായാലും മാറ്റമില്ല, ഏതാശ്രമത്തിലായാലും ധർമ്മത്തിന് വ്യത്യാസമില്ല. ഗൃഹസ്ഥൻ ധർമ്മം അനുഷ്ഠിക്കുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരിയുമായിട്ട് ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അപ്പോൾ അതിൽ ഒരാൾ ബ്രഹ്മലോകത്തിൽ പ്രാപിക്കുന്നു, ഗൃഹസ്ഥനത് പ്രാപിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ധർമ്മത്തിന് വിലയില്ലേ എന്ന് ചോദിക്കുന്നു. ഗൃഹസ്ഥധർമ്മത്തിന് എന്താ? ഗൃഹസ്ഥനും സ്മൃതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അയാൾക്ക് ബലമില്ലെന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയും ധർമ്മത്തെ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ, വേറെ ഒന്നും ആണ് ചെയ്യുന്നില്ല. നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലെങ്കിൽ പരിപ്രാജകൻ അവരുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അതാണ് ഊർധ്വരേതസാം ഗൃഹസ്ഥാനന്റെ സമാന ആശ്രമിക്കുകയും പരിപ്രാജകനും ഊർധ്വരേതസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പരിപ്രാജകനെ ഊർധ്വരേതസ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം പരിപ്രാജകൻ ഗൃഹസ്ഥധർമ്മം സ്വീകരിച്ചതിന് ശേഷം വാനപ്രസ്ഥം അല്ലെങ്കിൽ പരിപ്രജനം അങ്ങനെ പോയവരായിരിക്കും, അവർ ഊർധ്വരേതസ്സുകളെന്ന് മനുഷ്യ നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അതുകൊണ്ടാണ് പരിപ്രാജന പ്രത്യേകം പറയുന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരി എങ്ങനെയല്ല, അയാൾ ഗൃഹസ്ഥധർമ്മത്തെ സ്വീകരിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് അയാൾ ഊർധ്വരേതസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഊർധ്വരേതസ്സിനും ഗൃഹസ്ഥാനം ഇതെല്ലാം ആശ്രമങ്ങളാണ്, വിഹിതമായ ആശ്രമങ്ങളാണ്. സ്മൃതികളിലും പുരാണങ്ങളിലും എല്ലാം ഇവരുടെ ധർമ്മത്തെക്കുറിച്ച് വിശദമായി നിർദ്ദേശിക്കുന്നുണ്ട്, അവരതെല്ലാം പാലിക്കുന്നുണ്ട്. ഇതെല്ലാം ആശ്രമങ്ങളായിരിക്കെ ഊർധ്വരേത സമയ ഉത്തരേണ നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് മാത്രമാണ് ബ്രഹ്മലോകം എന്ന ഗൃഹസ്ഥാന ഗൃഹസ്ഥന്മാർക്കതില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നയുക്തം എന്തുകൊണ്ട്? അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യേത സത്. ഗൃഹസ്ഥനാണെങ്കിലോ ധർമ്മാനുഷ്ഠാനം കൂടുതലാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിക്ക് ഒരൊറ്റ അനുഷ്ഠാനമേ ഉള്ളൂ, ബ്രഹ്മചര്യത്തെ പാലിക്കുക, ഗൃഹധർമ്മത്തെ സ്വീകരിക്കാതിരിക്കുക, ഇത്രയേ ഉള്ളൂ അയാൾക്ക്. ഗൃഹസ്ഥനതാണോ? അഗ്നിഹോത്രാദി വൈദിക കർമ്മ ബാഹുല്യം, വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ ഒരുപാട് അയാൾക്ക് അനുഷ്ഠിക്കണം, ധാരാളമായി കർമ്മങ്ങൾ അനുഷ്ഠിക്കും. കർമ്മം എന്താണ്? ധർമ്മമാണ്. ധർമ്മഭൂയസ്തു, ധർമ്മബാഹുല്യം ഗൃഹസ്ഥനുണ്ട്. അങ്ങനെ കൂടുതൽ ധർമ്മം അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന് ബ്രഹ്മലോകമില്ല. ഒരു ധർമ്മവും കേവലം ഒരേ ഒരു ധർമ്മം മാത്രം, ആശ്രമധർമ്മം മാത്രം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചാരി ബ്രഹ്മലോകത്തെ പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? നൈഷദോഷ. ഇവിടെയാണ് കൃത്യമായി രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നത്. എന്താണ് അപ്പൂതാഹിത്തേ?